عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين، أما بعد، شيخ الإسلام محمد بن عبد الوهاب رحمه الله تعالى എഴുതിയ കിതാബ് തൗഹീദാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ കിതാബിലെ മൂന്ന് ആയത്തുകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചു. അടുത്തത് ഖൗലിഹി തആല വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ, സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ആയത്താണ് അടുത്തത്. സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ആയത്ത് വഅബ്ദു അല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ എന്നാണ് ഈ ആയത്ത് തുടങ്ങുന്നത്. ആയത്ത് ഹിഫ്ളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓതിയാൽ നന്നായിരിക്കും. بارك الله فيك. ثم من في النار؟ انا مختالا. بارك الله فيك. بارك الله فيك. وما ملكت
أيمانكم
إن الله لا يحب
من كان مختالا.
بارك الله فيك. الجار ذي القربى بارك الله فيك. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഇസ്രായിൽ ആയത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹു ഒരുപാട് പടപ്പുകളോടുള്ള ബാധ്യത, അവർക്ക് എഹ്സാൻ നന്മ ചെയ്യേണ്ടതിനെ കുറിച്ച് ഈ ആയത്തിൽ പറയുന്നുണ്ട്. എന്നാൽ തുടങ്ങുന്നത് അള്ളാഹുവിനോടുള്ള ഹക്ക് പറഞ്ഞുകൊണ്ടാണ്. ആ ഹക്ക് കൊടുക്കാതെ മറ്റാരുടെ ഹക്ക് കൊടുത്തിട്ടും യാതൊരു കാര്യവുമില്ല. ഒരു ഹസനാസും ഒരു നന്മയും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയില്ല. അവനുള്ള ഹക്ക് അഥവാ അവന് മാത്രം ഇബാദത്ത് ചെയ്യുക, അവനിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക എന്ന ഹക്ക് കൊടുത്തില്ലെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന്റെ അടിമകളാവുക, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, വലാ തുശ്രികൂ, നിങ്ങൾ പങ്കുചേർക്കരുത് ബിഹി അവനിൽ ഷൈഅൻ, ഒന്നിനെയും. നമ്മളൊരു പ്രയാസമുണ്ടാകുമ്പോ ചൊല്ലേണ്ട ഒരു ദിക്ർ പറഞ്ഞല്ലോ, എന്താണത്? അള്ളാഹു ലാ ഉശ്രിക്കു ബിഹി ഷൈഅ, അള്ളാഹു അള്ളാഹു റബ്ബി ലാ ഉശ്രിക്കു ബിഹി ഷൈഅ, ഫഅബുദു അല്ലാഹ വലാ തുശ്രിക്കു ബിഹി ഷൈഅ, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഇഹ്സാൻ ചെയ്യുക, നന്മ ചെയ്യുക, വബിദിൽ ഖുർബ, ഖുർബത്തുള്ള ആൾക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധുക്കൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക് ഇഹ്സാൻ ചെയ്യുക, വലിയതാമ, ആരാണ്? അനാഥർക്ക്, യതീമായ ആളുകൾക്ക്, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ പിതാവ് മരിച്ചുപോയ ആളുകൾ, അവർക്കാണ് യതീം എന്ന് പറയും. വൽമസാകീൻ, മിസ്കീൻ ആയ ആളുകൾക്ക്, അസ്കനഹുമുൽ ഫഖർ, ദാരിദ്ര്യം അവരെ തളർത്തിയിരിക്കുന്നു, അങ്ങനെയാണ് മിസ്കീൻ എന്നുള്ള വാക്ക് വന്നത്. അസ്കനഹുമുൽ ഫഖർ, ഫഖർ അവരെ തളർത്തിയിരിക്കുന്നു. വൽജാരിദിൽ ഖുർബ, ഖുർബത്തുള്ള ജാർ, ജാർ ആരാണ്? അയൽവാസി, അടുപ്പമുള്ള അയൽവാസി എന്ന് പറഞ്ഞാൽ അതിന് പല തഫ്സീറുകൾ വന്നിട്ടുണ്ട്. ചില മുഫസ്സിറുകൾ പറഞ്ഞു കുടുംബ ബന്ധമുള്ള അയൽവാസി, അപ്പൊ അയാൾക്ക് ഹക്ക് കൂടി, അയാൾക്ക് ബന്ധവുമുണ്ട്, കുടുംബ ബന്ധമുണ്ട്, അയൽപക്ക ബന്ധവുമുണ്ട്. മറ്റൊരു തഫ്സീർ വന്നിട്ടുള്ളത് അടുത്തുള്ള അയൽവാസി എന്നാണ്, തൊട്ടടുത്തുള്ള അയൽവാസി. അതുപോലെ വൽജാരിൽ ജുനൂബ്, ദൂരെയുള്ള അയൽവാസി. ജാറുൽ ജുനൂബ് എന്താണ്? ദൂരെയുള്ള അയൽവാസി, കുറച്ചല്പം ദൂരെയുള്ളത്. അത് ആരെയൊക്കെയാണ് അയൽവാസി എന്ന് പറയുക, പല നബിസല്ലാവിൽ ചില വ്യക്തമായൊന്നും പറഞ്ഞിട്ടില്ല, എന്നാൽ ചില മുൻഗാമികൾ ചില താരീഫൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചില നിർവചനങ്ങൾ. അതിൽ പെട്ടതാണ് 40 വീടെന്ന് പറഞ്ഞത്. ഹസൻ ബസറി ഒക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. ഹസൻ ബസറി സാബിയായിയാണ്. 4 ഭാഗത്തേക്ക് നോക്കിയാലും 40 വീടുകൾ, അത്രയും വീടുകൾ എന്താണ്? അയൽവാസികളാണെന്നാണ്. അതുപോലെ സാഹിബിൽ ജംബ്, സാഹിബ് കൂട്ടുകാരൻ, ജംബ് പറഞ്ഞാൽ അടുത്തുള്ള, തൊട്ടടുത്തുള്ള. അത് പറഞ്ഞത് ആരാണ്? അത് ഒരാളുടെ സൗജാണ് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. ഇണ, അല്ലെങ്കിൽ കൂടെ യാത്ര ചെയ്യുന്ന ആൾ, സഹയാത്രികൻ, അല്ലെങ്കിൽ കൂട്ടുകാരൻ. എല്ലാവർക്കും സദീഖുണ്ടാവും, വളരെ അടുത്ത ആളുകളുണ്ടാവും. ഇതൊന്നും പരസ്പരം എതിരായ തഫ്സീറുകളല്ല, മറിച്ച് ഇവരോടെല്ലാം നമുക്ക് ബാധ്യതയുണ്ട്. അള്ളാഹു എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന വാക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തുള്ള കൂട്ടുകാരൻ, അത് ഭാര്യയാണ്, അതുപോലെ സഹയാത്രികരാണ്, കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ, അവരോട് ഹക്കുണ്ട്, ബാധ്യതയുണ്ട്, എല്ലാം നമ്മളെ കാര്യം മാത്രം എന്ന് ഒരു മുസ്ലിമിന് ചിന്തിക്കാൻ കഴിയുകയില്ല, പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് സൗകര്യമുണ്ടെങ്കിൽ വേറെ ആളുകൾക്ക് കയറ്റണം, ഭക്ഷണം ആവശ്യത്തിനധികം ഉള്ളത് വേറെ ആൾക്ക് കൊടുക്കണം, വസ്ത്രം ആവശ്യത്തിനധികം ഉള്ളത് വേറെ ആൾക്ക് കൊടുക്കണം എന്നൊക്കെ പല സന്ദർഭങ്ങളിൽ പറഞ്ഞു. അപ്പോ സഹാബിമാര് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഉപദേശം കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ മിച്ചമുള്ളത് അതിൽ നമുക്ക് അവകാശമേ ഇല്ല എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രോത്സാഹനം കേട്ടപ്പോൾ, നന്മക്കുള്ള പ്രോത്സാഹനം കേട്ടപ്പോൾ. ഒബിനു സബീൽ, ആരാണ് ഇബ്നു സബീൽ? വഴിയാത്രികൻ, അയാള് വഴിപോക്കനാണ്, വേറെ നാട്ടുകാരനാണ്. അയാൾ ചിലപ്പോൾ അയാളുടെ നാട്ടിൽ ദരിദ്രനായിരിക്കും, ധനികനായിരിക്കും, എന്നാലും അയാൾ യാത്രക്കാരനാകുമ്പോൾ അയാൾക്ക് പല ബുദ്ധിമുട്ടുകളും വരും, അയാൾ സഹായിക്കേണ്ടി വരും, സക്കാത്തിന് പോലും അയാൾ അർഹനാകും. ഒമാ മലക്കത്ത് അയ്മാനുക്കും, ഒമാ മലക്കത്ത്, എന്താണോ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്, ഒമാ മലക്കത്ത്, എന്താണോ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്, അയ്മാനുക്കും, നിങ്ങളുടെ വലം കൈകൾ, വലതു കൈകൾ എന്താണോ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. വലം കൈകൾ കീഴ്പ്പെടുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കീഴിലുള്ള അടിമകൾ, ജോലിക്കാർ, അതുപോലെ ജന്തുക്കൾ, ജന്തുക്കളുണ്ടല്ലോ മിണ്ടാപ്രാണികൾ, അത് നമുക്ക് കീഴിലുള്ള ഒമമലക്ക തൈമാനുക്കും എന്ന് ഈ ആയത്തിൽ പറഞ്ഞതിൽ അവരും പെടും എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുകയില്ല, മൻ കാന മുഖ്താലൻ ഫഖൂറ, ആരാണോ മുഖ്താലായിട്ടുള്ളത്. എന്താണ് മുഖ്താൽ എന്ന് പറഞ്ഞാൽ? മുഖ്താൽ എന്ന് പറഞ്ഞാൽ അവൻ അഹങ്കാരി എന്നാണ്, അഹങ്കാരി എന്നാണ് അതിന്റെ അർത്ഥം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക വൽ ഇസ്ബാൽ ഫഇന്നഹു മിനൽ മഖീല, നീ നെരിയാണിക്ക് താഴെ വസ്ത്രം പോകുന്നത് ശ്രദ്ധിക്കണം, ആ കാര്യം നീ സൂക്ഷിക്കണം. ഫഇന്നഹു മിനൽ മഖീല, അത് അഹങ്കാരത്തിൽപ്പെട്ടതാണ്. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് നീ ശ്രദ്ധിക്കണം. ഫഇന്നഹു മിനൽ മഖീല, അത് അഹങ്കാരത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറെ ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്, അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചു വെച്ചവൻ അത് ആ അവന്റെ കഅബ അത് നരകത്തിനാണ്. വമാ അസ്ഫല മിനൽ കഅബൈനി ഫിന്നാർ, നെരിയാണിക്ക് താഴെ പോയത് നരകത്തിനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ചില ആളുകൾ പറയാറുണ്ട് ഞാൻ അഹങ്കാരമില്ലാതെ താഴ്ത്തിയിട്ടതാണ് എന്ന്. എന്നാ ഈ ഹദീസ് നോക്കൂ, ഞാൻ അങ്ങനെ താഴ്ത്തിയിടരുത്, അത് അഹങ്കാരത്തിൽപ്പെട്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഒഴിവാക്കാന്നുള്ളതാണ് അഹങ്കാരം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ എന്താണ്, വിശപ്പുണ്ടായാൽ ചിലപ്പോ വയറൊട്ടിയാൽ അറിയാതെ താണുപോകും. അതാണ് അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ റസൂലുള്ളാഹ് അത് അറിയാതെ പറ്റിപ്പോകുന്നതല്ല, അഹങ്കരിച്ചുകൊണ്ട് ചെയ്യുന്നതല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ കരുതി കൂട്ടി ചെയ്യുന്നതിനല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറ്റി കൊടുക്കാൻ പറഞ്ഞു, പിന്നെ കയറ്റി കൊടുക്കാൻ പറഞ്ഞു, പിന്നെ കയറ്റി കൊടുക്കാൻ പറഞ്ഞു. ഇബ്നു ഉമർ പറഞ്ഞു, പിന്നെ അതിനെ അതിന് റസൂലുള്ളാഹ് പറഞ്ഞത് ഞാൻ താഴ്ത്തിയിട്ടില്ല. ഇസ്റത്തുൽ മുഅ്മിനി ഇലാ അൻസാഫി സാഖൈ, മുഅ്മിനിന്റെ വസ്ത്രം അവന്റെ കണങ്കാലിന്റെ പകുതി വരെയാണ്, അതായത് കാൽപാദവും കാൽമുട്ടിന്റെയും നടുവിൽ അവിടെയാണ് മുഅ്മിനിന്റെ വസ്ത്രം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നെരിയാണി വരെയുള്ളതിന് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇളവ് കിട്ടിയിട്ടാണ് ഇവിടം വരെ ആയിട്ടുള്ളത്, നെരിയാണി വരെ ആയിട്ടുള്ളത്, അപ്പൊ ഇനിയും ഇളവില്ല. അതിന് താഴെയുള്ളത് നരകത്തിലാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ ഹദീസ് നോക്കൂ, നീ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കരുത്, അത് അഹങ്കാരത്തിൽപ്പെട്ടതാണ്. അപ്പൊ അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ, അല്ലാഹു മുഖ്താലിനെ ഇഷ്ടപ്പെടുകയില്ല. അവിടെ മുഫസ്സിറുകൾ പറഞ്ഞു, അഥവാ ഫി ഹൈഅതി, രൂപത്തിൽ തന്റെ കോലം തന്നെ അഹങ്കാരിയുടേതാണ്. അല്ലാഹുവിന്റെ റസൂല് വിലക്കിയ വസ്ത്രം ധരിക്കലാണ് അഹങ്കാരം, അതല്ലാതെ നല്ല വസ്ത്രം ധരിക്കൽ അഹങ്കാരമല്ല, നല്ല ചെരുപ്പ് ധരിക്കൽ അഹങ്കാരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത് റസൂലുള്ളാഹിന്റെ നാവിൽ നിന്ന് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്നാൽ അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിനുള്ള വസ്ത്രം, ഒരാൾ പട്ടു വസ്ത്രം ധരിക്കുകയാണ് ഒരു പുരുഷൻ, അയാൾ എന്താണ് അഹങ്കാരിയാണ്. നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം ധരിക്കുകയാണ്, അയാൾ അഹങ്കാരിയാണ്. ആ ഹറാമിനെ കുറിച്ച് അയാൾ അറിയാതെ ധരിച്ചാലല്ല, അറിഞ്ഞുകൊണ്ട് ധരിച്ചാൽ. ഇങ്ങനെ ഈ വിഷയത്തിന്റെ ഒരു ഹുക്മേ അയാൾക്ക് അറിയില്ല, ഇപ്പൊ അയാൾ അഹങ്കാരിയാന്ന് പറയാൻ സാധിക്കില്ല. അറിഞ്ഞാൽ മാറ്റുന്ന ആളാണെങ്കിൽ, അറിഞ്ഞിട്ടും ചെയ്യുകയാണെങ്കിൽ അയാൾ അഹങ്കാരിയാണ്. അതാണ് ഇമാം മാലിക്കിന്റെ ഒരു ഒരു സംഭവം ചില പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മാലിക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇമാം മാലിക്കാണ് അബൂ ഹനീഫയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, രണ്ടിലൊരാളാ. ജനങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ ഒരാൾ വന്നു, നല്ല പട്ടുവസ്ത്രം ധരിച്ചിട്ടൊരാൾ, അയാൾ വന്നിട്ട് സദസ്സിലിരുന്നു. അപ്പൊ ഇത് ഇമാമിന്റെ സംസാരത്തിൽ ചില ലഹ്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലെ നഹവുണ്ടല്ലോ, ഗ്രാമർ, അതിൽ ചെറിയ തെറ്റുകളൊക്കെ ഇമാമിന്റെ സംസാരത്തിൽ വരുന്നുണ്ട്. ഇമാമിന്റെ സംസാരത്തിൽ വരുന്നുണ്ട്, അങ്ങനെ പറ്റിയല്ലോ. സംസാരിക്കുമ്പോൾ ചിലപ്പോ ഗ്രാമറൊന്നും ചിലപ്പോ എല്ലാവർക്കും എല്ലാ സമയത്തും പാലിക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ ഈ വന്നിരുന്ന ആളുണ്ടല്ലോ പട്ടുവസ്ത്രം ധരിച്ചിരുന്ന ആള്, മൂപ്പര് പറഞ്ഞത്ര പിന്നെന്ന്, ഈ ഇമാമിനെ നല്ലൊരു നഹവിന്റെ ഉസ്താദിന്റെ അടുത്തേക്ക് അയക്കാൻ ഇദ്ദേഹത്തിന്റെ ഉമ്മാക്കുപ്പാക്കും പൈസ ഉണ്ടായിരുന്നില്ലേ എന്ന് ഇയാള് പിന്നൊരു കമന്റ് പറഞ്ഞു. അപ്പൊ ഇമാം ഇദ്ദേഹത്തോട് പറഞ്ഞു, നീ നിനക്ക് ഹലാലായ വസ്ത്രം ഏതാണ്, ഹറാമായ വസ്ത്രം ഏതാണ് എന്ന് പഠിക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ സെയ്ദ് അമറിനടിച്ചു, അമർ സെയ്ദിനടിച്ചു എന്ന് പഠിക്കുന്നതിനേക്കാളും, കാരണം അത് നഹവിലെ വളരെ പ്രധാനപ്പെട്ട വളരെ അറിയപ്പെട്ടൊരു ഭാഗമാണ്. ബറബ സെയ്ദുൻ അമ്രൻ എന്ന് പറയുന്ന ഭാഗം, ബറബ ഫിഇൽ, സെയ്ദുൻ ഫാഇൽ ചെയ്താള്, അമ്രൻ അടികിട്ടിയാള്. അപ്പൊ മർഫൂമും മൻസൂബും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി സെയ്ദിന് വമ്മാണ് കൊടുക്കുക, ഫായിൽ ആയതുകൊണ്ട് പ്രവൃത്തി ചെയ്ത ആളുകൊണ്ട്, അമ്രിന് ഫത്ഹാണ് കൊടുക്കുക, അയാൾ മഫൂലായതുകൊണ്ട്. ഇത് വളരെ അറിയപ്പെട്ട അറബിയിലെ ഒരു പ്രയോഗമാണ്. ആ വിഷയത്തിൽ ഒരുപാട് കഥകൾ വരെ വന്നിട്ടുണ്ട്. എന്താണ് അമ്രിനെപ്പോ അടിയിട്ടെന്ന്, ചെയ്തപ്പോൾ അടി കൊടുക്കുന്നത്. അങ്ങനെ വളരെ പ്രസിദ്ധമാണ്. അപ്പൊ ഇമാമ് പറഞ്ഞു, എനിക്ക് ഹലാലും ഹറാമും ഏതാന്ന് പഠിക്കലാണ് നല്ലത്, സറബ സെയ്ദുൻ അമ്രുൻ എന്നൊക്കെ പഠിക്കുന്നതിനേക്കാളും എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. അപ്പൊ അങ്ങനെ രൂപത്തിൽ തന്നെ അഹങ്കാരിയായവൻ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഫഹൂറൻ, ഫഖർ എന്താ ഫഖർ പറയുക, പൊങ്ങച്ചം. അതെന്തിലായിരിക്കും? സംസാരത്തിലായിരിക്കും. മുഖ്താൽ ഫി ഹൈഅതി ഫഖൂറുൻ ഫി കലാമി, രൂപത്തിൽ അഹങ്കാരവും വാക്കിൽ പൊങ്ങച്ചവും ഉള്ളവൻ, അടിമുടി അഹങ്കാരി, അങ്ങനെയുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുകയില്ല. ഇതാണ് ഈ ആയത്ത്. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യം അല്ലാഹുവിനോടുള്ള ഹക്ക് പറഞ്ഞു. പിന്നെ എന്താണ് അല്ലാഹു പറഞ്ഞത്? ആ പിന്നെ ആരോടുള്ള ഹക്കാണ് പറഞ്ഞത്? മാതാപിതാക്കളോടുള്ള ഹക്ക്. ഇത് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ, ഒന്നിലധികം ആയത്തുകളിൽ അല്ലാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അനിഷ്കുർ ലീ വലി വാലിദൈക ഇലയ്യൽ മസീർ, സൂറത്തുൽ ഖുമാനിൽ എനിക്ക് നന്ദി കാണിക്കുക നീ അതുപോലെ മാതാപിതാക്കൾക്ക്. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു നീ അള്ളാഹുവിനല്ലാതെ, അവനല്ലാതെ, റബ്ബിനല്ലാതെ ആരാധിക്കരുത്, അതുപോലെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും. അതുപോലെ ഈ ആയത്തിൽ നോക്കുക, അഅബുദുല്ലാഹ വലാ തുശ്രിക്കു ബിഹി ശൈഅ. ഈ ആയത്തിന് വളരെ മനോഹരമായ ഒരു തഫ്സീർ, മനസ്സിൽ തട്ടുന്ന ഒരു തഫ്സീർ ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നിന്ന് ഞാൻ അത് വായിക്കാം. വഅബുദുല്ലാഹ വലാ തുശ്രിക്കു ബിഹി ശൈഅ, നിങ്ങൾ ആരാധിക്കുക അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം. വഅബുദുല്ലാഹ വലാ തുശ്രിക്കു ബിഹി ശൈഅ, നിങ്ങൾ ആരാധിക്കുക അല്ലാഹു സുബ്ഹാനഹു വതആലയെ മാത്രം. വലാ തുശ്രിക്കു ബിഹി ശൈഅ, അവനിൽ ഒരാളെയും നിങ്ങൾ പങ്കു ചേർക്കാതിരിക്കുക. യഅമുറു തആല ഇബാദഹു ബിഇബാദതിഹി വഹ്ദഹു ലാ ശരീക ലഹ, അല്ലാഹു നമ്മോട് അവനെ മാത്രം ആരാധിക്കണമെന്ന് കൽപ്പിക്കുന്നു. വഹുവ ദുഖൂലു തഹ്ത റിഖി ഉബൂദിയതിഹി, അല്ലാഹുവിന്റെ അടിമത്തത്തിൽ പ്രവേശിക്കുക എന്നതാണ് പറഞ്ഞത്. എങ്ങനെയാണത്? വൽ ഇൻഖിയാദു ലി അവാമിരിഹി വ നവാഹിഹി, അവന്റെ കൽപ്പന നടപ്പിലാക്കുക, അവൻ വിരോധിച്ചത് ഒഴിവാക്കുക എന്നതാണത്. മഹബ്ബതൻ വദുല്ലൻ വദില്ലൻ വ ഇഖ്ലാസൻ ലഹു, അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അവനിൽ കീഴ്പ്പെട്ടുകൊണ്ട് അവനെ മാത്രമാക്കിക്കൊണ്ട്. ഫി ജമീഇൽ ഇബാദാത്തി ളാഹിറ വൽ ബാത്തിന, പുറത്ത് കാണുന്നതും പുറത്ത് കാണാത്തതുമായ എല്ലാ ഇബാദത്തുകളും. വയൻഹ അനി ശിർക്ക് ബിഹി ശൈഅൻ, ലാ ശിർക്കൻ അസ്ഗർ വല അക്ബർ, ശൈഅൻ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്, ഒരു ശിർക്കും ചെയ്യരുത്, വലുതാകട്ടെ ചെറുതാകട്ടെ. ലാ മലക്കൻ, ഒരു മലക്കിനെയും ആവാൻ പാടില്ല. മലക്ക് അല്ലാഹുവിന്റെ ഏറ്റവും അടുത്തവനാണ്, ഏറ്റവും അടുത്ത സൃഷ്ടികളാണ് മലക്കുകൾ, പക്ഷെ മലക്കിനെ ആരാധിക്കാൻ പാടുണ്ടോ? പാടില്ല. വല നബിയൻ, മനുഷ്യരിൽ അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത ആളുകളാണ് പ്രവാചകന്മാർ, അവരെയും പാടില്ല. വല വലിയൻ, ആരാ അള്ളാഹുവിനോടടുത്ത, നബിമാരല്ലാത്ത അള്ളാഹുവിനോട് അടുത്ത അവന്റെ വലിയകൾ, ഔലിയ. ولا غي ولا غيرهم من المخلوقين الذين لا يملكون لانفسهم نفعا ولا ضرا ولا موتا ولا حياه ولا نشورا ഉപകാരമോ ഉപദ്രവമോ ജീവിതമോ മരണമോ പുനരുത്ഥാനമോ ഒന്നും സ്വന്തം ഉടമസ്ഥതയിലല്ലാത്ത ആളുകളാണ് ഈ ആളുകളെല്ലാവരും, നബിമാരും ഔലിയാക്കളും എല്ലാവരും. بل الواجب المتعين اخلاص العباد اخلاص العباده لمن له الكمال المطلق من جميع الوجوه وله التدبير الكامل الذي لا يشركه ولا يعينه عليه احد مركلاتിലും പൂർണ്ണനായ റബ്ബിനെ ആരാധിക്കുക. അവനിൽ അവൻ ഒരാളും ഇതിനൊന്നും സഹായിച്ചിട്ടില്ല. എല്ലാത്തിനും പടക്കാൻ അല്ലാഹു ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? وما كنت متخذ المضلين عضدا, നമ്മൾ പിഴപ്പിക്കുന്ന ആളുകളെ സഹായിയായി സ്വീകരിക്കുന്നവനല്ല നാം. അല്ലാഹു ആരുടെയും സഹായം വേണ്ട, മറിച്ച് പിശാചിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്, അവർ അല്ലാഹു പറഞ്ഞു നാം അവരെ ആകാശഭൂമികളെ പടക്കാൻ അവരെ സഹായികളാക്കിയിട്ടില്ല. ഈ വൃത്തികെട്ട ആളുകളെ നാം സഹായികളാക്കുകയും ഇല്ല, മനസ്സിലായില്ലേ? അവരെ മാത്രമല്ല ഒരാളുടെയും സഹായം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ട. മാത്രമല്ല ثم بعدما أمر بعبادته والقيام بحقه أمر بالقيام بحقوق العباد الأقرب فالأقرب. أولا أراد كان فرنادي نشاشم أدتا ألغا أدتا ألغا പിന്നെ അടുത്ത അതിനോട് അടുത്ത ആളുകൾ അങ്ങനെ ഇങ്ങനെ ഉള്ള ആളുകളോട് ബാധ്യത അവരോടുള്ള ബാധ്യത അള്ളാഹു നമ്മോട് പറഞ്ഞു. ഫഖാൽ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യുക. എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നന്മ. ഐ അഹ്സിനു ഇലൈഹിം, അവരോട് നന്മ ചെയ്യുക. ബിൽ ഖൗലിൽ കരീം, ഒന്നാമതായി മാന്യമായ വാക്ക് പറഞ്ഞുകൊണ്ട്, മാന്യമായ വാക്ക് പറഞ്ഞു. അതിന് ആർക്ക് സാധിക്കുന്നതാണത്? വലിയ പണക്കാരനാവണോ? വേണ്ട, ഒന്നും ആവണ്ട. ഒരു കഴിവുമില്ലാത്ത ആൾക്കും സാധിക്കുന്നതാണ് നല്ല വാക്ക് പറയാന്നുള്ളത്. അതൊരു സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വൽ ഖിതാബുൽ ലതീഫ്, വളരെ സൗമ്യമായ അഭിസംബോധന കൊണ്ട് പരുഷമായി പെരുമാറാതെ. വൽ ഫിഅലുൽ ജമീൽ, വളരെ ഭംഗിയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട്. ബിതാഅത്തി അംരിഹിമ, അവരുടെ കൽപ്പനകൾ അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട്. അള്ളാഹുവിനെതിരാകാത്ത വജ്ജിനാബി നഹീഹിമ, അവർ ചെയ്യണ്ടെന്ന് പറഞ്ഞത് ചെയ്യാതിരുന്നു കൊണ്ട്. വൽ ഇൻഫാഖ് അലൈഹിമ, അവർക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ട്, അവർക്ക് വേണ്ടി ചെലവഴിക്കുക. അപ്പോൾ രണ്ട് പ്രതിഫലമാണ്, കുടുംബക്കാർക്ക് കൊടുത്താൽ രണ്ട് പ്രതിഫലമാണ്. ഒന്നെന്താണ്? സദഖയുടെ പ്രതിഫലം, മറ്റൊന്ന് സീലത്തിൻ്റെ, കുടുംബബന്ധം ചേർത്തതിൻ്റെ പ്രതിഫലം. അതുപോലെ അവരുമായി ബന്ധമുള്ള ആളുകൾ ആദരിച്ചുകൊണ്ട്, അവരുമായി ബന്ധമുള്ള ആളുകളെ, അവരോട് അടുപ്പുള്ള ആളുകളെ നമ്മൾ ആദരിക്കുക. അതുപോലെ അവരുടെ മായിട്ടുള്ള അടുത്ത ബന്ധുക്കളെ, അവരുടെ ബന്ധം ചേർക്കുക. അവരെ കൊണ്ടാണ്, അവരെ കൊണ്ട് മാത്രം നിനക്ക് ബന്ധമുണ്ടാകുന്ന ആളുകളുണ്ടല്ലോ. നമ്മൾ കല്യാണം കഴിച്ചാലുള്ള ബന്ധമുണ്ടാവും, വേറെ നിനക്ക് ബന്ധുക്കളുണ്ടാവും, പക്ഷേ മാതാപിതാക്കൾ വഴി മാത്രം ലഭിക്കുന്ന ബന്ധുക്കളുണ്ട്. അവരെ നീ ആ ബന്ധങ്ങൾ ചേർക്കുക. അതവർക്ക് ചെയ്യുന്ന ഇഹ്സാനാണ്. വലിൽ ഇഹ്സാനു വിദ്ദാൻ, ഇഹ്സാനിന് രണ്ട് വിപരീതങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, നന്മ ചെയ്യുക എന്നതിന് രണ്ട് വിപരീതങ്ങളുണ്ട്. ഏതൊക്കെ? ഒന്ന്, നന്മ ചെയ്യാതിരിക്കുക. രണ്ട്, തിന്മ ചെയ്യുക. ഇങ്ങനെ രണ്ട് വിപരീതങ്ങളുണ്ട്. അൽ ഇസാ, ഒന്ന് തിന്മ ചെയ്യൽ, വഅദമുൽ ഇഹ്സാൻ, നന്മ ചെയ്യാതിരിക്കൽ. ഇങ്ങനെ രണ്ട് വിപരീതം. വകിലാഹുമ മൻഹിയുനൻ, ഇത് രണ്ടും അല്ലാഹു വിരോധിച്ചതാണ്. നന്മ ചെയ്യാതിരിക്കലായാലും ശരി, തിന്മ ചെയ്യലായാലും ശരി. തിന്മ ചെയ്യുക എന്നുള്ളതിന്റെ ഗൗരവം കൂടും. നന്മ ചെയ്യാതിരിക്കുന്നതിനേക്കാളും അപകടകരമാണ് തിന്മ ചെയ്യുക. ഹുഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ദ്രോഹിക്കാന്നുള്ളത്. ഇത് നോക്കൂ, വബിദിൽ ഖുർബ. വബിദിൽ ഖുർബ എന്താ അതിന്റെ അർത്ഥം? ആ, ബന്ധമുള്ള ആളുകളോട് അവർക്കും അയ്വൻ ഇഹ്സാന, നന്മ ചെയ്യുക. വയസ്മൽ ദാലിക ജമീ അല ഖാരി, ഇതിലെല്ലാ ബന്ധുക്കളും പെട്ടു. ഖറുബു ഔ ബഅദു, അവരടുത്ത ബന്ധുക്കളായാലും ശരി, കുറച്ച് അകന്നവരായാലും ശരി. ബി അൻ യുഹ്സിന ഇലൈഹിം ബിൽ ഖൗലി വൽ ഫിഅൽ, വാക്കുകൊണ്ട് പ്രവൃത്തിയുണ്ട് അവർക്ക് നന്മ ചെയ്യൽ. വഅല്ല യഖ്തഅ ബിറഹിമിഹി ബിഖൗലിഹി ഔ ഫിഅലിഹി, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരുമായിട്ടുള്ള ബന്ധം മുറിക്കാതിരിക്കൽ. അടുത്തത്, അടുത്ത ആരെയാ പറഞ്ഞത്? ബിൽ വാലിദൈൻ ഇഹ്സാൻ വബിദിൽ ഖുർബ വൽ യതാമ. ആരാ യതാമ? യതീമുകൾ. ഐ അല്ലദീന ഫഖിദു ആബാഅഹും വഹും സിഗാർ, കുട്ടികളായിരിക്കെ പിതാക്കന്മാരെ നഷ്ടപ്പെട്ട ആളുകൾ, അവരാണ് യതാമ എന്ന് പറഞ്ഞു. ഫലഹും ഹഖുൻ അലൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ അവരോട് ബാധ്യതയുണ്ട്. മുസ്ലിങ്ങൾക്ക് മൊത്തത്തിൽ അവരിൽ നിന്ന് കിട്ടാൻ ഇവർക്ക് അവകാശമുണ്ട്. മുസ്ലിങ്ങളുടെ ഫർദ് കിഫായാണ് എന്ത്? എന്ത്? യതീമക്കളെ സംരക്ഷിക്കുക എന്നുള്ളത്. അത് മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയാണ്. സവാഅൻ കാനു അഖാരിബ് ഔ ഗൈറുഹും ഔ ഗൈരിഹിം, അവർ നമ്മുടെ ബന്ധുക്കളായാലും ശരി, കുടുംബബന്ധത്തിലുള്ള അനാഥ മക്കളായാലും ശരി, അതല്ല പുറത്തുള്ളവരായാലും ശരി, മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള ബാധ്യതയാണ്. ബികഫാലത്തിഹിം വബിർഹിം വജബ്രി ഖവാസിരിഹിം വതഅദീബിഹിം, എന്തൊക്കെയാണ് ബാധ്യത? ഒന്ന്, അവരുടെ കഫാല. കഫാലത്ത് പറഞ്ഞാൽ സ്പോൺസർഷിപ്പ്, അവരെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്. വബിർഹിം, അവർക്ക് നന്മ ചെയ്യുക. അതുപോലെ അവരുടെ അവരുടെ സങ്കടങ്ങളുണ്ടല്ലോ അത് മാറ്റി കൊടുക്കുക. അവർക്ക് പ്രയാസം ഉണ്ടാവും, സങ്കടം തോന്നും, മറ്റുള്ള കുട്ടികളൊക്കെ കിട്ടുന്നത് പോലെ അവർക്ക് കിട്ടാത്തത്, അത് മാറ്റി കൊടുക്കുക. അവരെ അദബുള്ള മക്കളാക്കണം. അവർ തോന്നിവാസികളും താന്തോന്നികളും ആയി പോകാൻ പാടില്ല, നോക്കാൻ ആളില്ലാത്തത് കൊണ്ട്. ഇതൊക്കെ ബാധ്യതയാണ്. എത്തിമക്കളെ പോറ്റല് മാത്രമല്ല, അവരെ ചെലവുകൾ മാത്രമല്ല, നന്മ ചെയ്യണം, അവരുടെ പ്രയാസങ്ങൾ അടക്കണം. അതുപോലെ തന്നെ എന്താണ് തഅദീബ്, അവരെ നല്ല അദബിൽ ഇസ്ലാമിക മര്യാദയിൽ വളർത്തിക്കൊണ്ടുവരണം. അവർ കാഫറായി പോകരുത്, അവർ ഫാസിഖുകളായി പോകരുത്, നോക്കാൻ ആളില്ലാതെ. അവർ ഇതൊക്കെ അദബ് പഠിപ്പിക്കണം. വതർബിയതിഹിം അഹ്സന തർബിയ, നന്നായി വളർത്തിക്കൊണ്ടുവരണം. ഫീ മസാലിഹി ദീനിഹിം വദുനിയാഹും, ദുനിയാവിലും ദീനിനും ഒക്കെ അവർക്ക് വേണ്ട നന്മകൾ ഒരുക്കി കൊടുത്തുണ്ട്. ദുനിയാവിലും അവർക്ക് നന്മ വേണം, എഴുതാൻ വായിക്കാനൊക്കെ പഠിക്കണം, അത്യാവശ്യമുള്ള വിദ്യാഭ്യാസം വേണം, എന്തെങ്കിലും ജോലി വേണം അവർക്ക്. അതുപോലെ ദീനും അവരെ പഠിപ്പിക്കണം. അടുത്തത് ആരാണ്? വൽ മസാക്കീൻ. ആരാണ് മസാക്കീൻ? സാധുക്കൾ. അക്കനഹുമുൽ ഫഖർ, ദാരിദ്ര്യം അവരുടെ അവരെ ഒതുക്കി കളഞ്ഞു, ദാരിദ്ര്യം അവരെ സമൂഹത്തിൽ ഒതുക്കി കളഞ്ഞു, താഴ്ത്തിക്കളഞ്ഞു. അങ്ങനെ അതുകൊണ്ടാണ് ആ പേര് തന്നെ അവർക്ക് വന്നിട്ടുള്ളത്. അക്കൻ എന്ന് പറഞ്ഞാൽ കുറച്ച് താഴ്ത്തുക എന്നുള്ള, താണു കൊടുക്കുക എന്നുള്ള പറയും. വമാ ദഉഹു വമസ്തകാനു, ആയത്തിൽ പറഞ്ഞില്ലേ وَكَأَيِّمْ مِنْ نَبِيٍ قَاتَلَ مَعَهُ رِبِّيُّونَ كَثِيرٌ فَمَا وَهَنُوا لِمَا أَصَابَهُمْ فِي سَبِيلِ اللَّهِ وَمَا ضَعُفُوا وَمَا اسْتَكَانُوا. എത്ര എത്ര നബിമാരുടെ കൂടെയാണ് നല്ല നല്ല ആളുകൾ യുദ്ധം ചെയ്തിട്ടുള്ളത്. അവർക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ നേരിടേണ്ടി വന്നത് അവരെ തളർത്തിയില്ല, അവർ ദുർബലരായില്ല. വമസ്തകാനു, അവർ ഒതുങ്ങിക്കൊടുത്തില്ല ശത്രുക്കൾക്ക്, അവർ ഒതുങ്ങിക്കൊടുത്തില്ല. അവിടെ അള്ളാഹു പ്രയോഗിച്ച വാക്കെന്താണ്? വമസ്തകാനു, അതാണ് ഫഖർ. ഇവരെ എന്താക്കി? ഒതുക്കി കളഞ്ഞു. അതുകൊണ്ടാണ് അവരെ മിസ്കീൻ എന്ന് പേര് വന്നത്. അതിന്റെ ജമാന മസാക്കീൻ, ബഹുവചനം. വഹുമുൽ ലദീന അസ്കനതുഹുമുൽ ഹാജതു വൽ ഫഖർ, ആവശ്യങ്ങളും അതുപോലെ ദാരിദ്ര്യവും അവരെ ഒതുക്കി കളഞ്ഞു. ഫലം യഹ്സുലു അലാ കിഫായതിഹിം, അവർക്ക് വേണ്ടത് ആവശ്യത്തിനൊത്ത് ഇല്ല, ആവശ്യത്തിനുള്ളത് അവർക്കില്ല. കിട്ടുന്നതിനേക്കാളും വലുതാണ് അവരുടെ ആവശ്യം, അവരുടെ വരവിനേക്കാളും ചെലവ് കൂടുതലാണ്. അത് ദൂരത്തടിച്ചിട്ട് ആക്കിയതല്ല, അങ്ങനെ സാധുക്കളായി ആണവർ. വലാ കിഫായത മയ്യമൂനൂൻ ഫഅമറ അല്ലാഹു തആല ബിൽ ഇഹ്സാൻ ഇലൈഹിം, അവർക്ക് വേണ്ടതിനുള്ള പൂർണ്ണമായത് അവരുടെ അടുത്തില്ല, അതുകൊണ്ട് അള്ളാഹു അവർക്ക് നന്മ ചെയ്യാൻ കൽപ്പിച്ചു. ബിസദ്ദി ഖുല്ലതിഹിം വബിദഫ്ഇ ഫാഖതിഹിം, അവരുടെ വിടവ് നികത്തിക്കൊണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട്. വൽഹത്തു അലാ ദാലിക്, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, നന്മ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചാൽ അതിൽ പ്രതിഫലമുണ്ട്. ഇമാം ബുഖാരി സഹീഹിൽ കിതാബു സക്കാത്തിൽ ഒരു അധ്യായം തന്നെ കൊടുത്തെന്താ, സദഖ കൊടുക്കാനുള്ള ശഫാഅ, ഒരാൾ സദഖ കൊടുക്കാൻ വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുക, ശുപാർശ ചെയ്ത ഇന്നാള് എനിക്കറിയാം വളരെ പ്രയാസപ്പെടുന്ന ആള്, നിങ്ങൾ ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരാള് ശുപാർശ ചെയ്താൽ, എന്നിട്ട് ഇമാം ബുഖാരി ഏത് ഹദീസ കൊടുത്തത്? ഇഷ്ഫഉ തുജറു, നിങ്ങൾ ശുപാർശ പറയൂ, പ്രതിഫലം നേടൂ. എന്നിട്ട് ഇമാം ബുഖാരി ഒരു ഹദീസ് കൂടി കൊണ്ടുവന്നു, ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഹദീസ്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഒരു പെണ്ണ് അവളുടെ വീട്ടിൽ വെച്ച് ഭർത്താവിന്റെ സ്വത്ത് അവൾ എന്ത് ചെയ്തു? അവൾ ദാനം ചെയ്തു വീട്ടിലുള്ള സ്വത്ത്. എന്തിനാണ് ദാനം ചെയ്തത്? ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തല്ല, ഇയാളെ തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല. പിന്നെയോ, നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഭർത്താവിന്റെ സ്വത്ത് അവൾ ദാനം ചെയ്തു, സ്വത്തിൽ നിന്ന് അവൾ ദാനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൾക്ക് കൊടുത്തതിന്റെ പ്രതിഫലമുണ്ട്, അവളുടെ ഭർത്താവിന് പ്രതിഫലമുണ്ട്. ആരും മറ്റുള്ളവരുടെ പരസ്പരം കുറക്കുകയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? നന്മക്ക് പ്രേരിപ്പിക്കൽ, അത് പ്രതിഫലാർഹമായ കാര്യമാണ്. വൽഹദ്ദു അലാ ദാലിക്, അല്ലാഹു പറഞ്ഞു, വലാ യഹദ്ദു അലാ താമിൽ മിസ്കീൻ, മിസ്കീന് ഭക്ഷണം കൊടുക്കാൻ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വൽഖിയാമി ബിമാ യുംകിനു മിൻ, അതിന് സൗകര്യമാകുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക, സാധുക്കൾക്ക് വേണ്ടി ഒരാൾ പ്രവർത്തിക്കുകയാണ്, അള്ളാഹു അയാളെ സഹായിക്കും. വൽജാരിദിൽ ഖുർബ, ജാർ എന്താണ്? അയൽവാസി. അതിന്റെ ബഹുവചനമാണ് ജിറാൻ, അയൽവാസികൾ. والجار ذي القربى اي الجار القريب الذي له حقان حق الجوار وحق القرابه കുടുംബ ബന്ധമുള്ള അയൽവാസി, അവന് രണ്ട് അവകാശമുണ്ട്. ഒന്ന്, അവൻ ബന്ധുവാണെന്നതിന്റെ അവകാശം, അതുപോലെ അവൻ അയൽവാസിയാണ് എന്നതിന്റെ അവകാശം. فله على جاره حق واحسان راجع الى العرف. അയാൾക്ക് നന്മ ചെയ്യുക. എന്താണ് അയാൾക്കുള്ള നന്മ? അത് നമുക്ക് വ്യക്തമായി നിർവചിക്കാൻ സാധിക്കണമെന്നില്ല. ഒരു ചില നാട്ടിലെ നന്മ എന്താണോ അത് ചെയ്തു കൊടുക്കുക. നാട്ടിൽ പൊതുവെ എന്താണോ അവിടെ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അയൽവാസികൾക്ക് നന്മയായി ജനങ്ങൾ കരുതുന്ന കാര്യം എന്താണ്? അത് ചെയ്യുക. ദീനെതിരാവാത്തത്, ദീനിന് എതിരാവാത്തത്. അതുപോലെ തന്നെ വഖദാലിക്കൽ ജാരിൽ ജുനു, അകന്ന അയൽവാസി അല്ലെങ്കിൽ കുടുംബ ബന്ധമില്ലാത്ത അയൽവാസി, അവർക്കും നന്മ ചെയ്യുക. ഇനി നോക്കുക, സാഹിബി ബിൽ ജംബ്, അടുത്ത ആൾ. ഒന്നിക്കൽ അതാരാണ്? റഫീഖു ഫി സഫർ, യാത്രയിലുള്ള സഹയാത്രികൻ. അല്ലെങ്കിൽ അസ്സൗജ, ആരാണ് സൗജ? ഭാര്യ. ഇവർക്കൊക്കെ നന്മ ചെയ്യുക, സാധിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ നന്മ ചെയ്യുക. അതുപോലെ ഇബ്നു സബീൽ, ആരാണ് ഇബ്നു സബീൽ? വഴിയാത്രിക, അയാളോടും നമുക്ക് ബാധ്യതയുണ്ട്. വമമലക്കത്ത് അയ്മാനുക്കും, വലം കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ള, മിനൽ ആദമിയീൻ മനുഷ്യരാകട്ടെ, വൽ ബഹായിം ബഹീമതാര ജന്തുക്കളാകട്ടെ, ഇവർക്കൊക്കെയും. ഇനി ഇമാം സഅദ് റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, ഇതാണ് ഒരു വിനയമുള്ള ഒരാൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ഈ ബാധ്യതകൾ നിറവേറ്റണം. എന്നാൽ അഹങ്കാരിയായവനാണ് ഈ ബാധ്യത നിറവേറ്റാതിരിക്കുക. അതുകൊണ്ടാണ് അല്ലാഹു അവസാനം എന്തു പറഞ്ഞത്? ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. അല്ലാഹു സുബ്ഹാനഹു വതആല മുഖ്താൽ ഏതിലാണ് അവൻ കാണിക്കുക? അവന്റെ രൂപത്തിൽ അഹങ്കാരം കാണിക്കും. ഫഖർ അവൻ എന്തിലാണ് കാണിക്കുക? വാക്കിൽ, സംസാരത്തിൽ. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുകയില്ല. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, എന്നെ ജിബ്രീൽ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. എത്രത്തോളം? അയൽവാസിയുടെ കാര്യത്തിൽ ജിബ്രീൽ എന്നെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കേട്ട് കേട്ട് അവസാനം എനിക്ക് തോന്നി, അനന്തര സ്വത്തുകൂടി അയൽവാസിക്ക് ഉണ്ടാവുമോ? ഇയാൾ മരിച്ചാൽ ഇയാളുടെ സ്വത്തുകൂടി അയൽവാസിക്ക് ഉണ്ടായേക്കുമോ എന്നെനിക്ക് തോന്നുമാറ് ജിബ്രീൽ എന്നെ അയൽവാസിയുടെ വിഷയത്തിൽ ഉപദേശിക്കുകയുണ്ടായി. ഈ ആഴ്ച കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓതിയതാണ്. അല്ലല്ലോ, സാഹിബ് ഓക്കിയത് അല്ല, അത് സൂറത്തുൽ ഇസ്രായീൽ ആയത്തല്ലേ ഓതിയത്. ശരി, ഇനി ബാങ്കിന് ശേഷം, ബാങ്ക് തുറക്കുന്ന സമയത്ത് എല്ലാവരും മുസ്ഹഫ് എടുത്ത് വെച്ചാൽ ഈ സമയത്ത്, അത് അതിന് ശേഷം ഒന്ന് ഈ ആയത്ത് ഓതാം. അടുത്ത നിങ്ങൾ നോക്കൂ, കിതാബ് തൗഹീദിൽ അടുത്ത ആയത്ത് കൊടുത്തിട്ടുള്ളത്, വഖൗലിഹി തആല, അല്ലാഹുവിന്റെ ഈ വാക്ക്, ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ല തുശ്രിക്കു ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. ഏത് സൂറത്തിലാണ്? സൂറത്തു അൽ അൻആം. അൻആമിൽ എത്രാമത്തെ ആയത്താണ്? 151 മുതൽ 153 വരെ മൂന്നായത്തുകളാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അൽ ആയാത്ത് എന്ന് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ആയത്ത്, ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ല തുശ്രിക്കു ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. അല്ല തുശ്രിക്കു ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന ولا تقتلوا اولادكم من املاق نحن نرزقكم واياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله الا بالحق ذلك وصاكم به لعلكم تعقلون. അടുത്ത ആയത്ത്, അതിനു ശേഷമുള്ള ആയത്ത്. ഈ മൂന്ന് ആയത്തുകളുടെ പ്രത്യേകത നോക്കൂ. മൂന്ന് ആയത്ത് അവസാനിക്കുന്നത്, 151 ആയത്ത് അവസാനിക്കുന്നത്, ذلكم وصاكم به ലഅല്ലകും തഅഖിലൂൻ. അല്ലാഹു നിങ്ങൾക്ക് അതാണ് വസിയത്ത് നൽകുന്നത്. അല്ലാഹു നിങ്ങൾക്ക് അതാണ് വസിയത്ത് നൽകുന്നത്, ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ അഖിലുള്ളവരാകാൻ. ഇവിടെ അഖില് എന്നതിന്റെ ഉദ്ദേശം നല്ല പെരുമാറ്റമുള്ളവരാകാൻ. നല്ല ബുദ്ധിയുള്ള ആളുകളാണ് നല്ല പെരുമാറ്റം ചെയ്യുക. അടുത്ത ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ദാലിക്കും വസ്സാക്കും ബിഹി ലഅല്ലകും തദക്കറൂൻ. ഇനി മൂന്നാമത്തെ ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ذلكم وصاكم به ലഅല്ലകും തത്തഖൂൻ. അതാണ് അല്ലാഹു നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നത്, അതാണ് അല്ലാഹു നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നത്, അതാണ് അല്ലാഹു നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നത്. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് ആർക്കെങ്കിലും കാണണമോ ഈ മൂന്ന് ആയത്തുകൾ അവർ ഓതിക്കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ മൂന്നായത്ത് നോക്കൂ. ദാലിക്കും വഫാക്കും ബി, ദാലിക്കും വഫാക്കും ബി, ദാലിക്കും വഫാക്കും ബി. ആദ്യത്തെ ലഅല്ലകും തഅഖിലൂൻ, ലഅല്ലകും തദക്കറൂൻ, ലഅല്ലകും തത്തഖൂൻ. ഒന്നാമത്തെ ആയത്ത് പ്രാവർത്തികമാക്കിയാൽ അഖിലുണ്ടാവും, അല്ലാത്തവർക്ക് അഖിലില്ല. രണ്ടാമത്തെ ആയത്ത് പ്രാവർത്തികമാക്കിയവർക്ക് തദക്കുറുണ്ടാവും, ചിന്താശേഷി ഉണ്ടാവും, അല്ലാത്തവർക്ക് അത് ഉണ്ടാവുകയില്ല. മൂന്നാമത്തേത് പ്രാവർത്തികമാക്കിയവർക്ക് തഖ്വ ഉണ്ടാകും, അല്ല അഖിൽ തദക്കുർ തഖ്വ. ഇതൊക്കെ നേടിയെടുക്കാൻ ഈ മൂന്നായത്തുകൾ പ്രാവർത്തികമാക്കുക. ഇസ്ലാമിലെ കാര്യങ്ങളൊക്കെ വളരെ സംക്ഷിപ്തമായി ഒതുക്കി പറഞ്ഞിരിക്കുന്നു ഈ മൂന്നായത്തുകളിൽ. നമുക്ക് ഒന്നാമത്തെ ആയത്ത് കുൽ, എന്താണ് കുൽ എന്ന് പറഞ്ഞാൽ പറയുക. താലവ് എന്താണ് താലവ്? നിങ്ങൾ വരൂ. അച്ചുലു, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. അച്ചുലു, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. മാ ഹറമ റബ്ബുകും അലൈക്കും, എന്താണ് നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയതെന്ന് വരൂ, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. അല്ല തുശ്രിക്കു ബിഹി ശൈആ, നിങ്ങളുടെ റബ്ബിൽ നിങ്ങൾ അവനിൽ നിങ്ങൾ പങ്കു ചേർക്കരുത്. ഇനി അടുത്ത കാര്യം, അവൻ കൽപ്പിച്ച കാര്യം, ഒബിൽ വാലിദൈന ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന്. വലാ തഖ്തുലു, നിങ്ങൾ കൊന്നുകളയരുത്. ഔലാദക്കും, നിങ്ങളുടെ മക്കളെ. മിൻ ഇംലാഖിൻ, എന്ത് കാരണത്താൽ? ഇംലാഖ് എന്ന ഫഖർ, ദാരിദ്ര്യ കാരണത്താൽ മക്കളെ കൊല്ലരുത്. അതെങ്ങനെ കൊന്നാലും, ജനിച്ചിട്ട് കൊല്ലണമെന്നില്ല, അതിന് മുമ്പേ കൊന്നാലും. നഹ്നു നർസുഖുക്കും, നാമാണ് നിങ്ങൾക്ക് റിസ്ക് തരുന്നത്. വഇയാഹും, അവർക്കും, നിങ്ങളുടെയും അവരുടെയൊക്കെ റിസ്ക് എന്റെ കയ്യിലാണ്. വമാ മിൻ ദാബ്ബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, ഭൂമിയിലൊരു ജന്തുവുമില്ല, അള്ളാഹു അതിന്റെ റിസ്ക് ഏറ്റെടുത്തിട്ടല്ലാതെ. റിസ്ക് ആളുകളുടെ കയ്യിലല്ല, അള്ളാഹിന്റെ കയ്യിലാണ്. വല തഖ്റബു, നിങ്ങൾ അടുക്കരുത്, നിങ്ങൾ അടുക്കരുത്. അൽ ഫവാഹിഷ, വൃത്തികേടുകളോട്. ഫാഹിഷത്ത് പറഞ്ഞ മോശമായ മ്ലേച്ഛകരമായ കാര്യം, അതിനോട് നിങ്ങൾ അടുക്കരുത്. ചെയ്യരുത് എന്നല്ല, അടുക്കരുത്. മാ ظهر منها, അതിൽ നിന്ന് വെളിവായതും. വമാ ബത്തൻ, വെളിവാകാത്ത ഗോപ്യമായ, ലാഹിർ എന്ന് പറഞ്ഞാൽ കാണുന്നത്, ബാത്തിൻ എന്ന് പറഞ്ഞാൽ കാണുന്നത്. കയ്യിന്റെ ലാഹിർ ഏതാണ്? ഇതാണ്, ഇതാണ് ലാഹിർ. ബാത്തിൻ ഏതാ? ഇത് ഇതാണ് ഉള്ളംകൈ, ഉള്ളംകൈയാണ് ബാത്തിൻ. ബത്തൻ ആണ് ഉള്ളിലുള്ളത്, ലഹിറ പുറത്തുള്ളത്. മനസ്സിലായോ? വൃത്തികേടുകളിൽ വെളിവായതും ഗോപ്യമായതിനും രണ്ടിനോട് നിങ്ങൾ അടുക്കരുത്. വലാ തഖ്തുലു, നിങ്ങൾ കൊല്ലരുത്. അന്നഫ്സ, നഫ്സിനെ കൊല്ലരുത്. ഒരാത്മാവിനെയും ഒരു ശരീരത്തെയും കൊല്ലരുത്. അല്ലസീ ഹറമ അല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയ, അല്ലാഹു പവിത്രമാക്കിയ, അല്ലാഹു കൊല്ലരുത് എന്ന് പറഞ്ഞ ഒന്നിനെ നിങ്ങൾ കൊല്ലരുത്. ഇല്ലാ ബിൽ ഹഖ്, ഹഖ് കൊണ്ടല്ലാതെ, അതിന്റെ അവകാശം കൊണ്ടല്ല. എന്താണ് അതിന്റെ ഹക്ക്? അത് തഫ്സീർ വരുമ്പോ പറയാം. ദാലിക്കും, അതാകുന്നു. വഫാക്കും, അവൻ നിങ്ങളോട് വസിയത്ത് പറഞ്ഞത്. ബിഹി, ഏത് കാര്യത്തെ കൊണ്ടാണ് അവൻ വസിയത്ത് പറഞ്ഞത്? ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ അഖിലുള്ളവരായേക്കാൻ വേണ്ടി, നിങ്ങൾ നല്ല ബുദ്ധിയുള്ള നല്ല പെരുമാറ്റമുള്ള ആളുകളായേക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇത് പറയുന്നത്. നോക്ക്, ഈ ആയത്തിൽ അള്ളാഹു എത്ര മസാലകൾ പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. രണ്ട്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. മൂന്ന്, മക്കളെ കൊല്ലരുത്. നാല്, വൃത്തികേടുകളോട് അടുക്കരുത്, ഫവാഹിഷിനോട് അടുക്കരുത്. അഞ്ച്, എന്താണ്? നഫ്സിനെ അന്യായമായി കൊല്ലരുത്. അഞ്ച് മസാലകൾ അള്ളാഹു ഈ ആയത്തിൽ പറഞ്ഞു. രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു നാല് മസാലകൾ, നാല് വിഷയങ്ങൾ പറയുന്നുണ്ട് ഇനി അടുത്ത ആയത്തിൽ. മൂന്നാമത്തെ ആയത്തിൽ ഒറ്റ കാര്യം. അപ്പൊ ആകെ എത്രയായി? എത്രയായി? അഞ്ച് നാല് ഒന്നോ? പത്ത്. പത്ത് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല, പത്ത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഇസ്ലാമിന്റെ മൊത്തം കാര്യങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു. തുടങ്ങിയത് എന്ത് പറഞ്ഞിട്ടാണ്? ഈ മൂന്ന് ആയത്തുകളാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ ഹാദി ഇവിടെ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 36-ാമത്തെ ആയത്ത് നമ്മളിപ്പോ തഫ്സീർ പറഞ്ഞിട്ടുള്ള ആയത്താണ്, കുറച്ചാളുകൾ ഹിഫ്ളാക്കിയോട് ഓതിയത്. അതൊന്നും എല്ലാവരും ഓതും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى وبذي القربى واليتامى والمساكين والمساكين والجار ذي القربى والجار ذي القربى والجار الجنب والجار الجنب والصاحب بالجنب والصاحب بالجنب وابن السبيل وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا ഇത് പഠിക്കാത്ത ആളുകൾ അടുത്ത ക്ലാസ്സിൽ ഹിഫ്ളാക്ക. ഇനിയിപ്പോ നമ്മൾ എടുക്കുന്ന ഈ ആയത്തും മൂന്ന് ആയത്തുകളാണ്. അതിൽ ഒന്നാമത്തെ ആയത്താണ് പറയുന്നത് സൂറത്തുല്ല നാമിലെ 151-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ അല്ലാഹു അഞ്ച് മസാലകൾ, അഞ്ച് വിഷയങ്ങൾ പറഞ്ഞു. ഒന്ന്, ഖുൽ തആലൂ, നിങ്ങൾ ഖുൽ പറയുക, തആലൂ നിങ്ങൾ വരിക. എല്ലാവർക്കും അറിയുന്നതാണ് അറബിയിലെ പ്രയോഗം താൽ. എന്താണ് താലിന്റെ അർത്ഥം? വരൂ കേട്ടോ. താൽ ശരിക്കും ആ വാക്ക് വന്നിട്ടുള്ളത് അല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുകളിൽ നിന്നാണ് അതിന്റെ അർത്ഥം. അല, മുകളിലുള്ള സ്ഥലം. ഇപ്പൊ ഒരാൾ വിളിക്കാണ് താൽ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെയാണുള്ളത്, മുകളിലൊരു സ്ഥലത്ത് കയറി നിൽക്കുന്ന ഒരാൾ ഇങ്ങോട്ട് കയറി വാ എന്ന് പറഞ്ഞാൽ അത് സാധാരണ വിളിക്കുന്ന പോലെയല്ല, അതിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മളൊരു കുറച്ച് താഴെയാണ്, നമുക്ക് ഒന്ന് കയറണം മുകളിലേക്ക്. അപ്പൊ മുകളിലേക്ക് ഒരാൾ ഇങ്ങോട്ട് വാ, എന്റെ അടുത്തേക്ക് കയറി വാ എന്ന് പറയുന്നത് പോലെ ഒരു വിളിയാണ് താൽ എന്ന വിളി. അത് വെറും ഒരു വിളിയല്ല, അതിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. കുൽ പറയുക, താലോ നിങ്ങൾ വരൂ. ഇതിന് സമാനമായ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ വേറെയും വന്നിട്ടുണ്ട്. ഖുലിയാ അഹ്ലൽ കിതാബി താലോ إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا يتخذ بعضنا بعضا أربابا من دون الله أهل الكتاب نقول بريو نبي تعالوا نقل ورو إلى كلمة سواء بيننا وبينكم أمكن نقل في يوجك ونرو كلمة لك نقل ورو ألا نعبد إلا الله الله هنا لازم نعمل عرادك عند الله الله هنا معصر من نعمل عرادك وإن ذلك نقل ورو താലവ്. അതുപോലെ മുബാഹലയ്ക്ക് വിളിച്ചില്ലേ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച്? ഇനിയും നിങ്ങൾ അവർ നിന്നോട് തർക്കിക്കുകയാണെങ്കിൽ, ഇത് നമ്മൾ മുമ്പ് ഖുർആന്റെ തഫ്സീറിന്റെ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഈ ആയത്ത്, സൂറത്തു ആലെ ഇമ്രാനിലെ ആയത്ത്. ഫൈൻ ഹാജ്ജുക ഫീഹി മിൻ ബഅദി മാ ജാഅക മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത് ഔ ജാഅക അൽഇൽം, രണ്ടിൽ ഏതാണെന്ന് ഓർമ്മയില്ല ആയത്തിൽ. എങ്കിൽ നീ പറയുക تعالوا ندعو ابناءنا وابناءكم ونساءنا ونساءكم وانفسنا وانفسكم ثم نبتهل فنجعل لعنه الله على الكاذبين. അവർ ഇനിയും നിന്നോട് അതിൽ തർക്കിക്കുകയാണെങ്കിൽ നീ പറയുക تعالوا നിങ്ങൾ വരൂ. ندعو ابناءنا, ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ വിളിക്കാം. وابناءكم, നിങ്ങളുടെ മക്കളെയും വിളിക്കാം. ونساءنا ونساءكم, ഞങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ ഭാര്യമാരെ. അംപുസനവാംപുസക്കും, ഞങ്ങളും നിങ്ങളും വരിക. തുമ്മനബി സഹിൽ, എന്നിട്ട് നമുക്ക് മുബാഹല നടത്താം. ആരുടെ ഭാഗത്താണ് ഹക്ക് എങ്കിൽ പരസ്പരം ശാപപ്രാർത്ഥന നടത്താം. നസറാണികൾ വന്നു നജറാൻ, എന്നിട്ടോ വന്ന പോലെ തിരിച്ചുപോയി, മുബാഹലക്ക് നിന്നില്ല. അവരിൽ ചില ആളുകൾ പറഞ്ഞു, ഇതാ അള്ളാഹുവിന്റെ അടിമകളിൽ ചില ആളുകളുണ്ട്, അവർ ദുആ ചെയ്താൽ പർവ്വതം ചിലപ്പോൾ അള്ളാഹു അതിന്റെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റിക്കളയും, അവരുടെ ദുആ സ്വീകരിച്ചുകൊണ്ട്. അതുകൊണ്ട് ഇത് നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്തു? പിന്തിരിഞ്ഞു പോയി. നസറാനികൾ പിന്തിരിഞ്ഞു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നസറാനികൾ അതിന് വന്നിരുന്നുവെങ്കിൽ കുടുംബവും ആരും ഇല്ലാതെ അവർ തിരിച്ചു പോകേണ്ടി വരുമായിരുന്നു. യഹൂദികൾ അവർ മരണം കൊതിച്ചിരുന്നുവെങ്കിൽ എന്ത് ചെയ്യും? അവർ അപ്പൊ തന്നെ മരിക്കുമായിരുന്നു. അതുപോലെയാണ് അബൂജഹലം പറഞ്ഞിട്ടുള്ളത്. സൂറത്ത് എഖ്റാ ബിസ്മി എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞതാണ്, അബൂജഹൽ റസൂലിനെ ചവിട്ടുന്നു പറഞ്ഞ് വന്നില്ലേ, അവൻ വന്നിരുന്നുവെങ്കിൽ മലക്കുകൾ അവനെ കഷ്ണം കഷ്ണമായി എടുത്തുകൊണ്ടുപോകുമായിരുന്നു. ഒന്ന് യഹൂദിയെ, ഒന്ന് നസ്രാനിയെ, ഒന്ന് മുശ്രിക്കിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഫമൻ ഹാജ്ജക ഫീഹി മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം എന്നാണ് ആയത്തിന്റെ തുടക്കം. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ നിനക്ക് ഇൽമു വന്നു എത്തിയതിനു ശേഷം ഇനി അവർ ആരെങ്കിലും തർക്കിക്കുകയാണെങ്കിൽ പറയുക, ഫഖുൽ തആലൂ, നിങ്ങൾ വരൂ. അതുപോലെയാണ് ഖുൽ, പറയൂ നബിയെ, തആലൂ, നിങ്ങൾ വരൂ. വന്നാൽ ഞാൻ എന്ത് ചെയ്യാം? അത്ലു, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം, പറഞ്ഞു തരാം. അത്ലു, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. തിലാവത്ത് എന്താ തിലാവത്ത്? ഓത്ത്, അതാണ് തല എന്ന് പറഞ്ഞ ഓതി. യത്ലു ഓതും, അത്ലു, ഞാൻ ഓതിത്തരാം. അത്ലു എന്നാണ് വേണ്ടത്, നീട്ടണം. പക്ഷെ ഇവിടെ വാവ് ഒഴിവാക്കിയത് എന്താണ്? ഇതൊരു ജവാബാണ്, നിങ്ങൾ വന്നാൽ ഞാൻ ഉത്തരാം. അങ്ങനെ ഒരു ഷർത്ത് വെച്ചിട്ട് പറയുമ്പോൾ അങ്ങനെ ചെയ്യും, അവിടെ ജസ്മു ചെയ്യും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കൂ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഖാല യാ ഖൗമി ഇന്നി ലക്കും നദീറു മുബീൻ അൻ അബ്ദുല്ലാഹ വത്തഖൂഹു വഅത്തീഉൻ യഗ്ഫിർ ലക്കും മിൻ ദുനൂബികും. നിങ്ങൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്താൽ യഗ്ഫിർ, യഗ്ഫിറു എന്നല്ല, ജസ്മു ചെയ്തു യഗ്ഫിർ. എന്താ കാരണം? ഇതിനുള്ള മറുപടിയാണത്. അതുപോലെയാണ് തആലൂ, നിങ്ങൾ വരൂ. എന്നാൽ അത്ലു, അവിടെ വാവ് ഒഴിവാക്കിയത് അതുകൊണ്ടാണ്. അവിടെ ഈ പദത്തെ ജസ്മ ചെയ്യേണ്ടത് വാവ് ഒഴിവാക്കിയിട്ടാണ്, സുക്കുന് കൊടുത്തിട്ടല്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. തആലൂ അത്ലു, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. മാ ഹറമ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണോ ഹറാമാക്കിയത് അത്, നിങ്ങളുടെ റബ്ബ് എന്താണ് ഹറാമാക്കിയതെന്ന് ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. അത് ആളുകൾക്ക് തീരുമാനിക്കാൻ സാധിക്കുകയില്ല, അള്ളാഹുവിന്റെ വഹി കിട്ടുന്ന റസൂലിന് പറഞ്ഞു തരാനേ സാധിക്കുകയുള്ളൂ. അലൈക്കും, നിങ്ങൾക്ക് മേൽ, അല്ല തുശരിക്കു ബിഹി ശൈഅ, അവനിൽ ഒരാളെയും നിങ്ങൾ പങ്കു ചേർക്കരുത്. ഒബിൽ വാലിദൈൻ ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. ഇക്കാര്യങ്ങൾ നമ്മൾ മുമ്പേ വിശദീകരിച്ചതാണ്. ഇനി ആയത്തിലുള്ള കാര്യം എന്താണ്? ولا تقتلوا اولادكم من املاق نحن نرزقكم واياهم ولا تقتلوا നിങ്ങൾ കൊന്നുകളയരുത് നിങ്ങളുടെ മക്കളെ. വലദ് എന്നാണ്, വലദിന്റെ ജമാണ് ഔലാദ്. ശരിക്ക് വലദിന്റെ അർത്ഥം എന്താ? നമ്മൾ പഠിച്ചെന്താ? ആൺകുട്ടി എന്നാണല്ലോ. പക്ഷേ വലദ് എന്നത് ഒരാളുടെ കുട്ടി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും, സന്താനം എന്ന അർത്ഥത്തിൽ, മകനായാലും മകളായാലും. അപ്പൊ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്, അനന്തരസത്ത് വീതം വെക്കുന്ന വിഷയത്തിൽ നോക്കൂ, യുസീകും അല്ലാഹു ഫീ ഔലാദിക്കും, അല്ലാഹു നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വസീയത്ത് പറയുന്നു. ലിസ്ദക്കരി മിസ്ലു ഹള്ളിലും സേ, എന്നിട്ടാണ് പിന്നെയാണ് ആണിന്റെയും പെണ്ണിന്റെയും കാര്യം പറയുന്നത്. അതുപോലെ തന്നെ ഒരാളുടെ സ്വത്ത് വീതം വെക്കുമ്പോ പറഞ്ഞു, ഒരാൾക്ക് അയാളുടെ സ്വത്ത് വീതം വെക്കുകയാണ്, ആ സമയത്ത് അയാൾക്ക് വലതില്ല, അയാൾക്ക് വലതില്ല. അയാൾക്കൊരു കുട്ടിയുണ്ടെങ്കിൽ, കുട്ടിയുണ്ടെങ്കിൽ ഉമ്മിപ്പം ജീവിച്ചിട്ടുണ്ട്, ആള് മരിച്ചു, അയാൾക്കൊരു സന്താനമുണ്ട് ഒന്നോ രണ്ടോ, അപ്പൊ ഉമ്മാക്കും ഉപ്പാക്കും എത്ര കിട്ടും? സുദുസ്, ഒരാൾക്കും സുദുസ് ആറിൽ ഒന്ന് കിട്ടും. ഇൻ കാന ലഹു വലദ്, അയാൾക്കൊരു വലതുണ്ടെങ്കിൽ, അത് ബിന്താലും ശരി, ആ ബിന്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അള്ളാഹ് പ്രയോഗിച്ച എന്താ? വലത് എന്നാണ്. അവിടെ ഉദ്ദേശം ആൺകുട്ടി എന്ന് മാത്രല്ല, പെണ്ണായാലും. ഉമ്മാക്കും ഉപ്പാക്കും എത്ര സ്വത്ത്? ആറിൽ ഒന്ന്. അയാൾക്ക് മകനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മകളുണ്ടെങ്കിൽ, ഫൈലം യക്കുൽ ലഹു വലദ്, ഇതയാൾക്ക് വലതില്ലെങ്കിൽ, വവരിസഹു അബവാ, വേറെ ആരുമില്ല, ഉമ്മയും ഉപ്പയും അയാളുടെ സ്വത്തിന്റെ അനന്തരാവകാശികളായെങ്കിൽ, ഫലി ഉമ്മിഹി സുലുസ്, അപ്പോൾ ഉമ്മാക്ക് മൂന്നിലൊന്ന്, ഉമ്മാക്ക് മൂന്നിലൊന്ന്. അയാൾക്കൊരു, അയാൾക്ക് സന്താനം ഇല്ലെങ്കിൽ, വലതില്ലെങ്കിൽ എന്നാണ്. പക്ഷേ ആരും കൂടി ബാധകമാണ്? പെണ്ണും ഉണ്ടെങ്കിലും ബാധകമാണ്, പെണ്ണ് ഇല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്താണ്, ആണില്ല പക്ഷെ പെണ്ണുണ്ട്. എന്നാലും ഉമ്മാക്ക് പിന്നെ അപ്പൊ ഉമ്മാക്ക് എത്ര കിട്ട, എത്ര, ആറിലൊന്നാണ് കിട്ട, മനസ്സിലായോ? അയാൾക്ക് കുട്ടികളില്ലെങ്കിൽ അയാൾക്ക് ഉമ്മാക്ക് മൂന്നിലൊന്ന് എന്നാണ് ഇവിടെ ഉദ്ദേശം. അല്ലാതെ ആണില്ലെങ്കിൽ എന്നല്ല, മനസ്സിലായോ? ആണില്ലെങ്കിൽ എന്നല്ല, പെണ്ണുണ്ടായ തന്നെ എത്രയായി, ഓഹരി കുറഞ്ഞു, രണ്ടാൾക്കും ആറിലൊന്ന് വെച്ചിട്ടായി. അതല്ല, ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഉമ്മാക്ക് മൂന്നിലൊന്ന്, ഉപ്പാക്കത്ര. അത് അതിനാണ് അത് എൽമുൽ മിറാസിലെ ഒരു വിഷയമാണത്, അനന്തര സ്വത്തിലെ ഒരു വിഷയമാണ്. അതായത് കണക്ക് പറഞ്ഞതുണ്ടാവും, ചിലപ്പോൾ കണക്ക് പറയാതിരിക്കും. അപ്പൊ കണക്ക് പറഞ്ഞത് ആദ്യം കൊടുക്കുക, പിന്നെ ബാക്കിയുള്ളത് റജുലിൻ ദക്കർ. അങ്ങനെയാണ് എൽമുൽ മിറാസിലെ നിയമം. അതായത് ഏറ്റവും അടുത്ത പുരുഷൻ ആരാണ് അയാൾക്കുള്ളതാണ് ബാക്കി. ഇവിടെ ആദ്യം പറഞ്ഞു ഇയാൾക്ക് കുട്ടി ഉണ്ടെങ്കിൽ ഉമ്മാക്കും ഉപ്പാക്കും ആറിലൊന്ന്, അവിടെ രണ്ടാളും കണക്ക് പറഞ്ഞു, ഇപ്പൊ സംശയമില്ല. ഇനി ഇയാൾക്ക് കുട്ടിയില്ലെങ്കിൽ, ആണാട്ടെ പെണ്ണാട്ടെ, കുട്ടിയില്ലെങ്കിൽ ഉമ്മാക്ക് മൂന്നിലൊന്ന്, ഉമ്മാക്ക് മൂന്നിലൊന്ന് കുട്ടിയില്ലെങ്കിൽ ഉപ്പാന്റെ കണക്ക് പറഞ്ഞില്ല. പക്ഷെ ഉപ്പാന്റെ കണക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുണ്ട്. എന്താ ഹദീസിലുള്ളത്? കണക്ക് അമ്മ പറഞ്ഞത് കൊടുത്തു തീർക്കുക, ആറിലൊന്ന് മൂന്നിലൊന്ന് ഇന്ന് ഇന്ന് ആൾക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുക്കുക, പിന്നെ ബാക്കിയൊരുല്ലേ. അതായിരിക്കും ഏറ്റവും അടുത്ത പുരുഷന്. ഒരാള് മരിച്ചു, അയാളുടെ ഉമ്മയും ഉപ്പയും ബാക്കിയുണ്ട്, ഉമ്മാക്ക് മൂന്നിലൊന്ന് കൊടുത്തു. ഇനി അയാളെ ഏറ്റവും അടുത്ത പുരുഷൻ ആരാ? ഉപ്പ. ഉപ്പാക്കാണ് ബാക്കി, ബാക്കി എത്ര? രണ്ട്. മൂന്നിൽ ഒന്ന് ഉമ്മ കൊടുത്ത ബാക്കി എത്ര? രണ്ട്. അതായിരിക്കുള്ളതാ ഉപ്പാക്ക്. അപ്പൊ ഉമ്മാന്റെ എത്ര കിട്ടി ഉപ്പാക്ക്? ഇരട്ടി. ലിസാക്കരി മിസ്ലു ഹള്ളിൽ മുൻസൈ, ആണിന്റെ പെണ്ണിന്റെ ഇരട്ടിയല്ല ആണിന്, അത് നടത്തിയതല്ലോ. അതാണ് അപ്പൊ ഇവിടെ വലത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം മക്കൾ എന്നാണ്, കുട്ടി എന്നുള്ളതാണ്. വല തഖ്തുലു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ കൊല്ലരുത്, അതാണാകട്ടെ പെണ്ണാകട്ടെ. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.